പ്രൈസ് ദ ലോർഡ്. ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിൻ്റെ ബൈബിൾ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സഭാപ്രസംഗി 9:18. സഭാപ്രസംഗി 9:18. ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയും. ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. ഈ വാക്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മനുഷ്യരിലേക്ക് എത്തേണ്ട നന്മയെ നശിപ്പിക്കുന്ന അഗ്നിയാണ് പാപം. ഒരു വ്യക്തി നന്മയുള്ളവനാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് റോമർക്കെഴുതിയ ലേഖനം 12:1-3 ഭാഗത്ത് വ്യക്തമാക്കുന്നു. റോമൻസ് ചാപ്റ്റർ 12:1-3. ഒന്നാമതായി, നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളതുമായി സൂക്ഷിക്കണം. രണ്ടാമതായി, ലോകത്തിന് അനുരൂപരാകരുത്. 3, നാം ദൈവഹിതം തിരിച്ചറിയുന്നവരാകണം. ഈ 3 കാര്യങ്ങൾ അനുസരിക്കുന്നവർ ലക്ഷ്യബോധമുള്ളവരാകയാൽ അവർക്കൊരിക്കലും വഴിതെറ്റുകയില്ല. ഇവർ ആത്മധൈര്യത്തോടെ ക്രിസ്തുവിനോട് ചേർന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നു. എന്നാൽ നന്മ ഉള്ളിലില്ലാത്ത പാപി, അവനൊരു വേട്ടപ്പട്ടിയെ പോലെ അലയുന്നവനാണ്. വേട്ടപ്പട്ടി എപ്പോഴും കൊഴുത്ത നല്ല മാംസം കിട്ടാവുന്ന മൃഗങ്ങളുടെ പുറകെ ഓടത്തുള്ളൂ. കൊഴുത്ത മാനിനെ കണ്ടു പുറകെ ഓടിയ വേട്ടപ്പട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കൊഴുത്ത ഒരു കുറുക്കനെ കണ്ടപ്പം ആ വഴി പോയി. ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞു അവൻ്റെ റൂട്ട് തെറ്റിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴൊരു മുയൽ ആ വഴി വരുന്നു. വലിയ മൃഗത്തെ നഷ്ടപ്പെട്ടതിൻ്റെ ജാള്യത മറക്കാൻ അവൻ പറഞ്ഞു, ഓ, ആ കുറുക്കനെക്കാട്ടിലും നല്ലത് മുയലിൻ്റെ ഇറച്ചിയ. അവൻ മുയലിൻ്റെ പുറകെ പോയി. കുറുക്കൻ മാനിനെ കിട്ടിയില്ല, കുറുക്കനെ കിട്ടിയില്ല, മുയലും തന്ത്രശാലിയായി അവനും രക്ഷപ്പെട്ടു. അവസാനമാണ് അവൻ കണ്ടത് ഒരെലി ഓടിപ്പോകുന്നു. എന്നാ ഇനി എലിയുടെ പുറകിന് പോകാമെന്ന് വിചാരിച്ചു. എലിയും ചെന്ന് മാളത്തിൽ ഒളിച്ചു. അപ്പൊ അവന് കുറുക്കനെയും കിട്ടിയില്ല, മാനിനെയും കിട്ടിയില്ല, മുയലിനെയും കിട്ടിയില്ല, എലിയും കിട്ടിയില്ല. ലക്ഷ്യബോധമില്ലാതെ ഓടുന്നവരാണ് നന്മയുടെ ശത്രുക്കൾ. ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു എന്ന് സഭാപ്രസംഗം 9:18 നാം വായിച്ചതാണ്. നന്മയുള്ള ഒരു വ്യക്തിയെയോ സഭയെയോ ദേശത്തെയോ നശിപ്പിക്കുവാൻ ലക്ഷ്യബോധമില്ലാത്ത ഒരു പാപി മതിയെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്. ആത്മഹത്യയും കൊലപാതകവും വർദ്ധിക്കുവാൻ കാരണം മനുഷ്യരിലെ നന്മയുടെ ഉറവ വറ്റിയതാണ്. നന്മയ്ക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ പാപം ശക്തിപ്പെടും. നന്മയ്ക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ പാപം ശക്തിപ്പെടുന്നു. നന്മ, കരുതൽ, സ്നേഹം, ഈ വഴികൾ മറന്നവർ ഇന്ന് വഴിതെറ്റി അവസാനം ചെന്ന് നിൽക്കുന്നത് ബാറിലെ നീണ്ട നിരയിലേക്കാണ്. ലഹരിയുടെ ലോകത്തേക്ക് അവരെത്തിക്കഴിഞ്ഞു. പാപാഗ്നിക്ക് അവർ ഇരകളായിത്തീർന്നു. ഇന്ന് തീ അവരെ മാത്രമല്ല, അവരോടൊപ്പമുള്ള പ്രിയപ്പെട്ടവരെയും അവരുമായി ബന്ധപ്പെട്ടവരെയെല്ലാം സങ്കടക്കടലിലാക്കുന്നു. താൽക്കാലിക മോഹത്തിൽ വീണ് തകരുമ്പോഴും നന്മയുടെ വാക്കുകൾ നൽകുന്നവരെ ഇങ്ങനെയുള്ളവർ വെറുക്കുകയും അവഗണിക്കുകയും ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള ഭാഗത്ത് കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുന്ന പൗലോസിൻ്റെ വാക്കുകളേക്കാൾ തടവുകാരനായി കൊണ്ടുപോകുന്ന കപ്പലിൻ്റെ കപ്പിത്താൻ പറയുന്ന വാക്കുകളും കപ്പൽ ഉടമസ്ഥൻ്റെ വാക്കുകളുമാണ് മറ്റുള്ളവർ ശ്രദ്ധിച്ചത്. അവർ വില കൊടുത്തത് അവരുടെ വാക്കുകൾക്കാണ്. തെക്കൻ കാറ്റിനനുസരിച്ചല്ല ദൈവമക്കൾ യാത്ര ചെയ്യേണ്ടിയത്. പൗലോസിന് അതറിയാം. തെക്കൻ കാറ്റ് അഥവാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവമക്കൾ എപ്പോഴും ദൈവിക നിർദ്ദേശമനുസരിച്ചാണ് യാത്ര ചെയ്യേണ്ടത്. പൗലോസ് നന്മയുടെ വാക്കുകൾ അവഗണിച്ചവർക്ക് പിന്നീടുണ്ടായ തകർച്ച ഭയങ്കരമായിരുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന് വേണ്ടിയവരെ തകർക്കുവാൻ ഒരു കാറ്റിനെയും ദൈവം അനുവദിച്ചിട്ടില്ല, അനുവാദം നൽകുകയുമില്ല. എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ മക്കളോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവിക നിർദ്ദേശപ്രകാരമാണ് നാം യാത്ര ചെയ്യുന്നതെങ്കിൽ, നമ്മോട് പറഞ്ഞത് അവൻ നമുക്കായി ചെയ്തിരിക്കും. പൗലോസിനോട് തൻ്റെ നിർദ്ദേശപ്രകാരം യാത്ര ചെയ്ത തൻ്റെ മകനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, ഇവരെ മുഴുവനും ഞാൻ നിനക്ക് നേടിത്തരുമെന്ന്, ആരുടെയും ജീവൻ ഒരപകടവും വരാതെ കാത്തു സൂക്ഷിക്കുമെന്ന് ദൈവം കൊടുത്ത വാക്ക് ദൈവം പാലിക്കുകയും ചെയ്തു. പാപാഗ്നി ആരാധനയിൽ നിന്ന് ജനത്തെ മുടക്കുന്നതാണ്. ഒരു സംഭവം പറയാം. ഒരിക്കൽ ഒരു ദൈവദാസൻ തൻ്റെ സഭയിലെ ചില യുവാക്കൾ പ്രാർത്ഥനയ്ക്ക് വരാത്തതിനെ പറ്റി തിരക്കി. ഈ യുവാക്കന്മാരുടെ എല്ലാം മാതാക്കൾ, പിതാക്കളില്ലേ, മാതാക്കൾ സഭയിൽ വന്ന് വിവരം പറയും. സ്ത്രീധനങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കും, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. ഇതറിയാവുന്ന യുവാക്കൾ പ്രാർത്ഥിക്കുന്ന ഉത്തരവാദിത്വം സഭയെ ഏൽപ്പിച്ചിട്ട് അവർ അലസഗമനം നടത്തുന്നവരായി മാറി. അവർക്ക് ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെയാ ശ്രദ്ധ. അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, അവർ പ്രാർത്ഥിക്കും. ആ ചിന്ത അവരെ എല്ലാം തകർത്ത് കളഞ്ഞു. ശത്രു ഏറ്റവും ഉപദ്രവിക്കുന്നത് യൗവനക്കാരെയാണ്. യൗവനക്കാരെ അവൻ്റെ ലോകത്തിലേക്ക് ശത്രു പിടിച്ചുകൊണ്ടുപോകും. സഭ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ വരണമെന്ന് മനസ്സിലാക്കിയ ദൈവദാസൻ ഇവരെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് വാങ്ങിച്ചു. ഒരു വിശുദ്ധ ദിവസം വളരെ തന്മയത്വമായി ഇത് സഭയെ അദ്ദേഹം അറിയിച്ചു. ഇവരെല്ലാം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നവരാണ്. അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, സഭ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യം. സഭ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ ഈ ഓരോ ആളുകളുടെയും അടുക്കലേക്ക് അയക്കും. ദൂതന്മാർ വന്ന് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ദൈവം ഓരോരുത്തർക്കും അവസരങ്ങളെ ഒരുക്കുന്നത്. ദൂതൻ വന്ന് പറയുക, അവരിൽ നന്മയില്ല, അവർക്ക് ലക്ഷ്യബോധമില്ല, അവർ ലോകത്തിൻ്റെ സന്തോഷത്തിൽ പണമോഹികളായി, പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ദുഷ്ടക്കൂട്ടരാണ്. യജമാനെ, ഇവർക്കാർക്കും ജോലിയുടെ ആവശ്യമില്ല എന്ന് ദൂതൻ റിപ്പോർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള നന്മ നഷ്ടപ്പെടും. അതിനുത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ കത്തി നശിപ്പിക്കുന്ന പാപാഗ്നികളാണ് നിങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. അതിനാൽ നന്മ വേണ്ടിയവർ ദൈവത്തിൻ്റെ ബലമുള്ള ഭുജത്തിൻ കീഴ് താണിരുന്ന് അനുഗ്രഹം പ്രാപിക്കണം. പ്രാർത്ഥിക്കുന്നവരെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കാൻ ഒരു വിഷയമേൽപ്പിച്ചാൽ ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഒരു വിധത്തിൽ പറഞ്ഞേക്കാൾ അതിനേക്കാളുപരി നിങ്ങളും പ്രാർത്ഥിക്കേണ്ടവരാണ്. ചോദിക്കുന്നവനെ ദൈവം കൊടുക്കും, മുട്ടുന്നവൻ്റെ മുമ്പിൽ മാത്രമേ വാതിൽ തുറക്കുകയുള്ളൂ. പാപാഗ്നിയുടെ ചാരത്തെ മാറ്റി ഉള്ളിലുള്ള നിങ്ങളുടെ ലക്ഷ്യബോധത്തെ കത്തിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങിയേ മതിയാകും. ആ തീ എങ്ങനെ കർമ്മേലിൽ വന്നു? യാഗവസ്തു, യാഗപീഠവും, ഏലിയാവ്, വെള്ളം കോരി ഒഴിച്ച്, 12 തൊട്ടി വെള്ളം കോരി ഒഴിച്ച് അതെല്ലാം നനച്ചു. നനയ്ക്കുക എന്ന് പറഞ്ഞാൽ അനുതാപത്തിൻ്റെ കണ്ണുനീർ അവിടെ വീഴണം. നാം ദൈവമുമ്പാകെ വെച്ചിരിക്കുന്ന യാഗവസ്തുക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിന്മേൽ അനുതാപത്തിൻ്റെ കണ്ണുനീര്, ആവശ്യബോധത്തിൻ്റെ കണ്ണുനീര് ഒഴിച്ച് നാം നനച്ചു കഴിയുമ്പോൾ ഉയരത്തിൽ നിന്ന് തീയിറങ്ങും. പിന്നീട് ഒരു പാപാഗ്നിക്കും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. ഓർക്കുക, പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്നത് അനുസരിച്ച് മാത്രമേ നിനക്ക് നന്മ ലഭിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ, സഹായമാകുന്ന ആ പർവ്വതത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഒന്നുയർത്തുക. ലോകത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുയർത്തുന്നവരായിട്ടല്ല, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളോട് കരുണ തോന്നുന്ന, നിങ്ങളോട് കൃപ തോന്നുന്ന, നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ആശ്വാസദായകനായ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ, നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിയാൽ നിശ്ചയമായിട്ടും നന്മ നിങ്ങളെ പിന്തുടരും. കണ്ണുകൾ ഉയർത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സമയം നഷ്ടപ്പെടുത്തരുത്. സമയം നമ്മുടെ മുമ്പിലില്ല. ദൈവം മുമ്പാകെ അനുദപിച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, സാഹചര്യത്തിനനുസരിച്ച് ജീവിതത്തെ നയിക്കുന്നവരായിട്ടല്ല, ദൈവിക നിർദ്ദേശം അനുസരിക്കുന്നവരാക്കി അങ്ങ് ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളിൽ ഒരു മാറ്റം വരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ലോകത്തിന് അനുരൂപരാകാതെ വിശുദ്ധ ജീവിതം നയിച്ച് അങ്ങയുടെ മക്കളായി ഈ ലോകത്തിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ തക്കവണ്ണം യഹോവേ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണമേ. ആമേൻ. BibleStudy.co.in വേണ്ടി ഇന്നത്തെ ചിന്ത തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.